നിങ്ങൾക്ക് പറന്ന് ഉയരുവാൻ കഴിയും. കുറേ കൂടി കുറേ കൂടി കുറേ കൂടി ഉയരത്തിൽ പറന്ന് ഉയരുവാൻ കഴിയും. നിങ്ങളുടെ അഭിമാനത്തിൽ, നിങ്ങളുടെ അന്തസ്സിൽ, നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ, നിങ്ങളുടെ കൃഷിയിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ മക്കളുമായിട്ടുള്ള സമാധാനത്തിൽ, സകല തുറകളിലും നിങ്ങൾക്ക് കുറെ കൂടി പറന്ന്, നിങ്ങളുടെ അറിവിൽ, നിങ്ങളുടെ പരിജ്ഞാനത്തിൽ, സകല കാര്യത്തിലും നിങ്ങൾക്ക് കുറച്ചുകൂടി പറന്ന് ഉയരുവാൻ കഴിയും. ആരോഗ്യത്തിൽ, ഇതാ എനിക്ക് കിട്ടിയ ഒരു എഴുത്ത്, ബ്രദർ എൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ കത്തയച്ചിരുന്നു. എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ ഇടത്ത് വശത്തിന് അല്പം ബലക്കുറവായിരുന്നു, അത് കാരണം ഇടത്തെ കൈ മറ്റേ കൈ പോലെ എടുക്കുകയില്ല. ഇടതുകാൽ നടക്കുമ്പോൾ ചെറിയൊരു തിരിവ്. ആൻറ്റിയും അങ്കിളും പ്രെയർ ഗ്രൂപ്പും പ്രാർത്ഥിച്ചതിന് ഫലമായി നടക്കാതിരുന്ന 1.5 വയസ്സുള്ള മകൾ നടന്നു. ദൈവത്തിന് 1000 സ്തോത്രം. എൻ്റെ കുഞ്ഞിൻ്റെ ഈ ബലഹീനത ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ ദൈവം നല്ലവനാണ്. നടക്കാൻ കഴിയാത്ത കുഞ്ഞിനെ നടത്തുന്നവനായ ദൈവം, കാണുന്ന കാണാത്ത ആളുകൾക്ക് കാഴ്ച കൊടുക്കുന്നവനായ ദൈവം, ചെവി കേൾക്കാത്തവർക്ക് ചെവി കേൾക്കുവാൻ അവസരം കൊടുക്കുന്നവനായ ദൈവം, പാവപ്പെട്ട നിലയിൽ നിന്നും ഉയർത്തിയെടുക്കുന്നവനായ ദൈവം, ഈ ദൈവം നല്ലവനാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, എൻ്റെ യേശു തൊട്ടാൽ എന്ത് സംഭവിക്കും? എൻ്റെ യേശു തൊട്ടാൽ എന്ത് സംഭവിക്കും? ഈ പഴയ പെയിൻറ്റിങ്ങുകൾ ഇവിടെ അധികം ഒന്നും കാണത്തില്ലെങ്കിലും ചില മ്യൂസിയത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രവിവർമ്മ വരച്ച ചില ചിത്രങ്ങളൊക്കെ കാണാം, എണ്ണച്ചായ ചിത്രങ്ങൾ ഒക്കെ കാണാം. അതൊക്കെ ചിലപ്പോൾ പഴഞ്ചനായി കഴിയുമ്പോൾ, ഒരു 100, 200, 300 വർഷമൊക്കെ ആയി കഴിയുമ്പോൾ, മൈക്കെലാഞ്ചലോ വരച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ, അതുപോലുള്ള ചിത്രങ്ങളൊക്കെ കുറേയേറെ നാളുകൾ കഴിയുമ്പോൾ അത് ഡിസ്കളർ ആവാൻ തുടങ്ങും, എവിടെയെങ്കിലുമൊക്കെ പൊഴിഞ്ഞ് വീഴാൻ തുടങ്ങും. ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? വലിയ തുക ചെലവാക്കി അത് രണ്ടാമത് റിസ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് സാധാരണക്കാരെ ലയിപ്പിക്കുന്നേ, ആ ആളുകളും വലിയ എക്സ്പേർട്ട് ആയിരിക്കും ഇതിനകത്ത്. എൻ്റെ യേശു ആരാണെന്ന് അറിയാമോ? പൊഴിഞ്ഞു വീഴുന്ന പെയിൻറ്റിങ്ങിനെ എക്സ്പേർട്ടായ യേശു ക്രിസ്തു വീണ്ടും ടച്ച് ചെയ്ത് അതിനെ പുനഃസ്ഥാപിക്കുന്നവനാണ്. എൻ്റെ യേശു ആരാണ്? പുനഃസ്ഥാപിക്കുന്നവനായ യേശു. അവൻ തൊട്ടു കഴിയുമ്പോൾ എന്തു ചെയ്യും? അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം തകരുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതം ഇളകി വീഴുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിറം മാറിപ്പോവുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതം പഴഞ്ചനായി തീർന്നെങ്കിൽ, എക്സ്പേർട്ടായി യേശുവിനോട് പറയുക, യേശുവേ ഒന്ന് തൊഴയണമേ. ഇതാ മത്തായി എഴുതിയ സുവിശേഷം 8 എടുക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 8:1 വാക്യങ്ങൾ. 1, അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ. ഇംഗ്ലീഷിനകത്ത് when Jesus came down from the mountain, great multitudes followed him. യേശു ക്രിസ്തു മലയിൽ നിന്ന് കെയിം ഡൗൺ, താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ വലിയൊരു പുരുഷാരം അവനെ പിന്തുടർന്നു. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ പുറകെ പുരുഷാരം വന്നതെന്ന് അറിയാമോ? ഒന്ന്, അവൻ ദൈവപുത്രനായിട്ടാണ്, എങ്കിലും അതിൻ്റെ ഒരു രഹസ്യം എഴുതിയിരിക്കുകയാണ്. അവൻ മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ, അവൻ പ്രാർത്ഥിച്ച് ഇറങ്ങി വന്നപ്പോൾ, അവൻ പർവ്വതത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും താഴേക്ക് വന്നപ്പോൾ, നിങ്ങളുടെ പുറകെ ആളുകൾ വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പുറകെ വരണം വെച്ചാൽ നിങ്ങളുടെ പുറകെ വരണമെന്നല്ല, പിന്നെയോ നിങ്ങളുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ ആളുകൾ വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ മലയിൽ വസിക്കണം, ഉയരത്തിൽ വസിക്കണം, പർവ്വതത്തിൽ വസിക്കണം. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആളുകൾ നിങ്ങളുടെ കൂടെ വരും. വെറുതെ പ്രസംഗിച്ചു നടന്നാലൊക്കത്തില്ല. നിങ്ങൾക്ക് ആരെയും സഹായിപ്പാൻ സാധ്യമല്ല. നിങ്ങൾക്ക് വാസ്തവത്തിൽ മനുഷ്യരെ സഹായിക്കണമെങ്കിൽ ഉയരത്തിൽ വസിക്കണം. മലയാളത്തിൽ പറയും ഉപവാസം. ഉപവാസം എന്നുള്ളത് സംസ്കൃതത്തിൽ നിന്ന് വന്നതാണ്. ഉപ്പർ വസന, ഉയരത്തിൽ വസിക്കുക എന്നാണ് അർത്ഥം. ഇന്നത്തെ ഒത്തിരി പേര് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം? പട്ടിണി കിടക്കുകയാണ്. ഉപവാസം വെറുതെ കുത്തിയിരിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചിലർ ഓഫീസിൽ പോകും. ഞാൻ ചിലരെ കണ്ടുണ്ട് ഓഫീസിൽ പോകുന്നവരെ വിളിച്ചിട്ട് ചായ കുടിക്കാം. ഇല്ല, ഞാൻ ഉപവാസം. എൻ്റെ പൊന്നു പെങ്ങളെ, നീ എന്തിനാ ഈ ഉപവാസമായിട്ട് ഓഫീസിൽ പോന്നേ? ഉപവാസമാണെങ്കിൽ ഊപ്രവശന എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇരിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തോട് അപേക്ഷിക്കണം, വേദപുസ്തകം പഠിക്കണം, വേദപുസ്തകം ധ്യാനിക്കണം. ആ സമയത്ത് നിനക്ക് ശക്തി ലഭിക്കും. ആ സമയത്ത് നീ ഇറങ്ങി വന്ന് കഴിയുമ്പോൾ ആളുകൾ വരും, രോഗികൾ സൗഖ്യമാകും. ഇതൊരു സീക്രറ്റാണ്. ഊപ്രവശന, അവൻ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ പിന്തുടർന്നു. 2 അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. ഒരു കുഷ്ഠരോഗി. എന്താണ് കുഷ്ഠരോഗി? സാധാരണ നമ്മൾ വിചാരിക്കുന്നത് രോഗമാണ്. എന്നാൽ വേദപുസ്തകത്തിലെ സകല രോഗത്തിനും ഒരു പാപവുമായിട്ട് ബന്ധമുണ്ട്. സകല രോഗത്തിനും, വേദപുസ്തകത്തിൽ ഏതൊക്കെ രോഗത്തിൽ നിന്നാണോ സൗഖ്യം ലഭിച്ചത്, ആ രോഗമെല്ലാം ഒരു പാപത്തിൻ്റെ പരിണിത ഫലമാണ്. കുഷ്ഠം എവിടെയാണ് നാം കാണുന്നത്? പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. എവിടെയാണ് കാണുന്നതെന്ന് അറിയാമോ? മോശ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുകയാണ്. ദൈവം പറഞ്ഞു, മോശ, നിന്റെ കയ്യിലിരിക്കുന്ന വടി അങ്ങ് താഴോട്ടിട്ടാട്ടെ. അവൻ വടി താഴോട്ടിട്ടു, അതൊരു പാമ്പായി തീർന്നു. ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, പാമ്പിൻ്റെ വാലേ കയറി പിടിച്ചാട്ടെ. മോശ കയറി പാമ്പിൻ്റെ വാലേ കയറി പിടിച്ചു, അതൊരു വടിയായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നിന്റെ കൈ നിന്റെ നെഞ്ചത്ത് വെക്കുക. ചിലർ പഠിപ്പിക്കുന്നത് കക്ഷത്തിൽ വെക്കുക, കക്ഷത്തിലല്ല നെഞ്ചത്ത്, ഹൃദയമുള്ളിടത്ത്, വലത്ത് കൈ ഹൃദയമുള്ളിടത്താണ് വെക്കുന്നത്, ഇങ്ങനെയല്ല വെക്കുന്നത്, ഇങ്ങനെയാണ് വെക്കുന്നത്. അവിടെ വെച്ചു, എന്നിട്ട് ആ കൈ പുറത്തോട്ടെടുത്തു, ഉടുപ്പിനകത്തൂടെ കൈയിട്ട്, ആ ഉടുപ്പിനകത്തുനിന്ന് പുറത്തോട്ടെടുത്തപ്പോൾ അത് കുഷ്ഠമുള്ളതായിരുന്നു. കുഷ്ഠമെന്നുള്ള വാക്ക് ഉണ്ടായത് എവിടെ നിന്നാണെന്നറിയാമോ? ഹൃദയത്തിൻ്റെ ശരീരത്തുണ്ടാകുന്ന തടിപ്പാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ അഹങ്കാരത്തെ കാണിക്കും. ഈ പാമ്പൊക്കെ അങ്ങോട്ട് ഈ കമ്പൊക്കെ ഈ വടി പാമ്പായി കഴിഞ്ഞപ്പോൾ മോശയുടെ ഹൃദയത്തിനകത്ത് ഒരു അഹങ്കാരം, ആ ഞാനിട്ട വടി എൻ്റെ വടി പാമ്പായി, എന്നാൽ എൻ്റെ വാലയെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അത് വീണ്ടും വടിയായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയത്തിനകത്ത് പിന്നെ ഒരു അഹങ്കാരം. ദൈവം അത് കണ്ടു, അവൻ്റെ പറയുകയാണ് ഇത് കുഷ്ഠമാണ്, അഹങ്കാരം കുഷ്ഠമാണ്. നമ്മൾ ആരും അറിയാതെ നമ്മുടെ ജീവിതത്തിനകത്ത് വന്നു കയറാവുന്ന ഒരു പാപമാണ് അഹങ്കാരം. ഞാൻ ആദ്യകാലത്തൊക്കെ പ്രസംഗിച്ച് നടക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ അഹങ്കാരം ഉണ്ടായിട്ടുണ്ട്. കാരണം ചില വലിയ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പ്രസംഗിച്ചാലൊന്നും ഒക്കത്തില്ല. ആ സമയത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒക്കെ അപ്പോൾ ഒരു അഹങ്കാരം, ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് നല്ല കോഴിയിറച്ചി വേണമെന്നൊരു ആഗ്രഹം എവിടെ നിന്ന് വന്ന അഹങ്കാരത്തിൽ നിന്ന് വന്ന. എന്താ കാര്യം, ഞാൻ ഉപദേശിച്ചില്ലയോ? അഹങ്കാരം നാം അറിയാതെ കയറി വരും. നമ്മുടെ വിചാരം നമ്മളത് വിനയം കൊണ്ടാണെന്ന, എങ്കിലും ആ വിനയത്തിനകത്തും ഒരഹങ്കാരം ഉണ്ടായിരിക്കാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് അഹങ്കാരമുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൻ്റെ അഹങ്കാരം, നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടിയതിൻ്റെ അഹങ്കാരം, നിങ്ങൾ ഗൾഫിൽ പോയതിൻ്റെ അഹങ്കാരം. ഞാൻ ഒത്തിരി ഗൾഫുകാരെ കണ്ടിട്ടുണ്ട് കേട്ടോ, നല്ല മനുഷ്യർ ഒത്തിരി പേരുണ്ട്, എന്നാൽ ചിലർ അഹങ്കാരികളാണ്. ഒരാൾ എൻ്റെ ഒക്കെ പറഞ്ഞു, ഇന്ത്യയുടെ പ്രസിഡന്റിൻ്റെ ശമ്പളവും എൻ്റെ ശമ്പളവും ഒന്നാ. പോഷൻ പോഷൻ, ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ, നീ ആരെ? ശമ്പളത്തിലല്ല, ആ ഞാൻ ചുരുക്കി പറയട്ടെ, അഹങ്കരിക്കരുത്. കുഞ്ഞെ, നീ പ്രസംഗിക്കുമ്പോൾ കുറെ പേര് രക്ഷിക്കപ്പെട്ടാൽ അഹങ്കരിക്കരുത്. നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ കുറെ പേര് സൗഖ്യമായി കഴിഞ്ഞാൽ അഹങ്കരിക്കരുത്. നിന്റെ പ്രാർത്ഥനയിലൂടെ ഭൂതങ്ങൾ വിട്ടുപോയാൽ അഹങ്കരിക്കരുത്. അഹങ്കരിക്കാതെ സൂക്ഷിച്ചോളണം. നിനക്ക് സൗന്ദര്യം കൂടുതലായിരിക്കാം, നിന്റെ ഇംഗ്ലീഷ് നല്ലതായിരിക്കാം, നിന്റെ പ്രസംഗം നല്ലതായിരിക്കാം, നിന്റെ എഴുത്ത് നല്ലതായിരിക്കാം, അഹങ്കരിക്കരുത്. കാരണം അഹങ്കാരത്തിന് മുമ്പിൽ അപകടം പതിയിരിപ്പുണ്ട്. ഈ മനുഷ്യൻ കുഷ്ഠരോഗിയായിരുന്നു. അവൻ അവിടെ നിന്നുകൊണ്ട് നിലവിളിച്ചു. എങ്ങനെ നിലവിളിച്ചു? കർത്താവേ, മനുഷ്യൻ ആദ്യം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന കർത്താവേ എന്നാണ്. യേശുവിനെ കർത്താവേ എന്ന് വിളിച്ചു. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറയുകയുണ്ടായി, യൂദ അനുഗമിച്ചു. യേശു ക്രിസ്തു അവനെ രണ്ടാമത് ഒരിക്കലും ഒരു ശിഷ്യനാക്കി മാറ്റിയില്ല. എന്താ കാര്യം എന്നറിയാമോ? യൂദ ഒരിക്കൽ പോലും യേശുവിനെ കർത്താവേ എന്ന് വിളിച്ചില്ല, മൈ ലോർഡ് എന്ന് വിളിച്ചില്ല, എൻ്റെ കർത്താവേ എന്ന് വിളിച്ചില്ല, പിന്നെയോ ഗുരോ എന്ന് മാത്രമേ വിളിച്ചുള്ളൂ, റബൂനി എന്ന് മാത്രമേ വിളിച്ചുള്ളൂ. എന്നാൽ ഈ മനുഷ്യൻ അങ്ങനെയല്ല, ഓടി വന്നിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ. ഞാൻ നിങ്ങളുടെ ഒക്കെ പറയാണ്, കർത്താവിനെ കർത്താവ് എന്ന് വിളിക്കണം, യേശുവിനെ കർത്താവ് എന്ന് വിളിക്കണം. നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, യേശുവിൽ നിന്നൊരു അനുഗ്രഹം വേണമെങ്കിൽ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കണം. യേശുവിനെ കർത്താവായി സ്വീകരിച്ചു കഴിയുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം നിന്റെ പിതാവായി തീരും. പിതാവായി കഴിഞ്ഞാൽ നിന്നെ സഹായിക്കുവാൻ സ്വർഗസ്ഥനായ പിതാവൻ ബാധ്യസ്ഥനാണ്, അവൻ നിന്നെ സഹായിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് കർത്താവിനെ വിളിക്കണം, എൻ്റെ കർത്താവേ എന്നിട്ട് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി അവനെ തൊട്ട്, എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞു, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി. കർത്താവിന് മനസ്സുണ്ട്. പലരുടെയും വിചാരം എന്നറിയാം, എനിക്ക് ചിലരൊക്കെ ഒന്ന് പറയും, വർഗീസ് എനിക്ക് അറിഞ്ഞൂടാ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ, എൻ്റെ കൊച്ചു നല്ല മാർക്ക് വാങ്ങിച്ച് ജയിക്കണമെന്നാണോ അതോ തോക്കണമെന്നാണോ? എൻ്റെ പൊന്നുമോളെ, എൻ്റെ കർത്താവിൻ്റെ ആഗ്രഹം നിൻ്റെ കുഞ്ഞ് തോക്കണമെന്നല്ല. ചേട്ടൻ്റെ ഒന്ന് പറയും, എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ കുഞ്ഞിനെ പറ്റി എന്താണ് ദൈവ ഇഷ്ടം, കുഞ്ഞ് മരിക്കണമെന്നാണോ ജീവിക്കുന്നത്? ഇല്ല, നിന്റെ കുഞ്ഞിനെ കൊന്നിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് എന്തോ ആ കർത്താവിനോട് എന്തോ ചെടിക്ക് വെള്ളം കോരിക്കാനുണ്ടോ, അതോ അടുക്കള ജോലി ചെയ്യിക്കാനുണ്ടോ? ഇല്ല, എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം നിന്റെ കുഞ്ഞ് ജീവിക്കണമെന്നാണ്. അതെ, നിങ്ങളുടെ ഒക്കെ പറയുകയാണ്, നിന്റെ കുഞ്ഞ് രോഗിയായി കിടക്കുകയാണെങ്കിൽ നിന്റെ ഒക്കെ പറയുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ആഗ്രഹം നിന്റെ കുഞ്ഞ് സൗഖ്യമുള്ളതായി തരണമെന്നാണ്. ചേട്ടനൊക്കെ പറയും, എൻ്റെ കുഞ്ഞ് പഠിച്ച് പാസ്സാകണമോ, എൻ്റെ കുഞ്ഞ് MBBSന് പോകണമോ, എൻ്റെ കുഞ്ഞ് നല്ലൊരു പഠിത്തക്കാരിയായി തീരണമോ, എൻ്റെ കുഞ്ഞിന് ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കണമോ, ഞാൻ പറയുകയാണ്, നിന്റെ കുഞ്ഞ് നല്ല മാർക്ക് വാങ്ങിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഡോക്ടറായി തീരണമോ, എഞ്ചിനീയറായി തീരണമോ, സയൻറ്റിസ്റ്റായി തീരണമോ, ദൈവം തീരുമാനിക്കട്ടെ, പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം നിന്റെ കുഞ്ഞ് വാലല്ല തലയായി തീരണം. അവൻ പറഞ്ഞു, എനിക്ക് നിനക്ക് മനസ്സുണ്ടെങ്കിൽ, കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, എൻ്റെ കർത്താവിന് മനസ്സുണ്ട്, നിന്നെ സൗഖ്യമാക്കുവാൻ മനസ്സുണ്ട്, നിന്നെ ഉയർത്തുവാൻ മനസ്സുണ്ട്, നിനക്ക് ബുദ്ധി തരുവാൻ മനസ്സുണ്ട്, നിനക്ക് കഴിവ് തരുവാൻ മനസ്സുണ്ട്, നീ വിശ്വസിച്ചാൽ മതി, അവൻ്റെ അടുക്കൽ വന്നാൽ മതി, വീട്ടിലിരുന്നാൽ പോരാ. പലരും എന്നെ വിളിക്കും, എന്താണെന്നറിയോ, വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എനിക്ക് ഒരു സ്ഥലത്ത് പ്രസംഗിക്കുക, ഒരാൾ എൻ്റെ ഒക്കെ വന്നു വെച്ച് പറഞ്ഞു, ബ്രദറിന് തരാനായിട്ട് ഞാൻ കുറച്ച് രൂപയൊക്കെ വീട്ടിൽ വെച്ചിരിക്കുക, അതേ ഏത് വീട്ടിലോട്ട് വരണം. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, രൂപ വാങ്ങിക്കാൻ ഞാൻ വീട്ടിൽ വരണം. അതാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? വീട്ടിൽ വരണമെങ്കിൽ ഞാൻ വരാം, പക്ഷെ രൂപ തരാനായിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ വരത്തില്ല. വേറെ ആൾ എൻ്റെ ഒന്ന് പറഞ്ഞു, എൻ്റെ മോള് രോഗിയായിട്ടിരിക്കുക, അതുകൊണ്ട് ബ്രദർ വീട്ടിലോട്ട് വന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചാൽ, മോളെ എന്താ ഇവിടെ പ്രസംഗം കേൾക്കാൻ കൊണ്ടുവരാഞ്ഞ്? നിന്റെ മോക്ക് എഴുന്നേക്കാൻ വയ്യായെങ്കിൽ വന്ന് പ്രാർത്ഥന. ഞാൻ ഇങ്ങനെ കൂടെ പ്രാർത്ഥിച്ചുണ്ട്, ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥന, കർത്താവേ ഞാൻ ഏതെങ്കിലും വീട്ടിൽ പോയി പ്രാർത്ഥിച്ചാൽ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കല്ലേ? ഇന്നും പ്രാർത്ഥിക്കുക. ആവശ്യക്കാരൻ മീറ്റിങ്ങിന് വരണം, ദൈവത്തിന്റെ വചനം കേൾക്കാൻ വരണം. അങ്ങനെയാണ് അവർക്ക് എഴുന്നേക്കാൻ വയ്യായെങ്കിൽ ദാറ്റ് ഇസ് ഓക്കെ, എനിക്കത് മനസ്സിലാകും. അവർ ഭ്രാന്തിയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നു, എന്നെ വിളിച്ചോണ്ട് പോയി, നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയി, പെൺകുട്ടി ഭ്രാന്തിയാണ്, ആ മുറിക്കകത്തോട്ട് കയറാൻ പോലും സമ്മതിക്കത്തില്ല, വീട്ടുകാർ അതിന്റെ കഥവിന്റെ ലോക്കെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞിരിക്കുക, കാരണം അല്ലെങ്കിൽ പെണ്ണകത്ത് നിന്ന് കുട്ടികളെ ആ വീട്ടിലെ അമ്മയെല്ലാം കൂടെ ചെല്ലുമ്പോൾ ആ പെണ്ണ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പിടിച്ചു, എന്നെ മുറിയിലോട്ട് ആരും കയറരുത്, എന്തായാലും നിങ്ങൾ അകത്ത് കയറി പ്രാർത്ഥിച്ചോ, പെൺകുട്ടി സൗഖ്യമായി. അതെനിക്ക് മനസ്സിലാവും. പക്ഷെ നിന്റെ മകൾക്ക് സൗഖ്യമുണ്ടെങ്കിൽ, നിന്റെ ഭാര്യയ്ക്ക് സൗഖ്യമുണ്ടെങ്കിൽ, നിന്റെ ഭർത്താവിന് സൗഖ്യമുണ്ടെങ്കിൽ, എന്തുകൊണ്ട് നീ മീറ്റിങ്ങിന് വരുന്നില്ല, വചനം കേൾക്കുന്നില്ല? യേശുവിന്റെ അടുക്കൽ വരണം. മനസ്സിലായോ? സിദ്ധാന്തം പറഞ്ഞു തരികയാണ്. എന്റെ യേശു തുടരണമെങ്കിൽ ഉപദേശി വീട്ടിൽ വന്നാ പോരാ. എവിടെയാണ് ഉപദേശിയെന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന അവിടെ വരണം, വചനം കേൾക്കണം. ഇനി പറയുന്നത് കേട്ടാട്ട, എന്റെ യേശു ക്രിസ്തു വചനം പ്രസംഗിച്ചപ്പോൾ അത്ഭുതങ്ങൾ ഒത്തിരി നടന്നു. മുമ്പോട്ട് പോകട്ടെ. മൂന്നാമത്തെ വാക്യം, എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. അവൻ അവനെ കൈനീട്ടി അവനെ തൊട്ടു, തൊട്ടു കഴിഞ്ഞപ്പോൾ കുഷ്ഠം മാറി, അവൻ സൗഖ്യമായി തീർന്നു. എന്റെ യേശു തൊട്ടാൽ നിന്റെ കുഷ്ഠം മാറും, എന്റെ യേശു തൊട്ടാൽ നിന്റെ വേദന മാറും, എന്റെ യേശു തൊട്ടാൽ നിന്റെ കഷ്ടം മാറും, എന്റെ യേശു തൊട്ടാൽ നിനക്ക് നീളം വയ്ക്കും, എന്റെ യേശു തൊട്ടാൽ നിനക്ക് സൗന്ദര്യം ഉണ്ടാകും, എന്റെ യേശു തൊട്ടാൽ നിന്റെ വിവാഹം നടക്കും, എന്റെ യേശു തൊട്ടാൽ നിന്റെ വീടിന്റെ സ്ഥിതി മാറും, എന്റെ യേശു തൊട്ടാൽ നിന്റെ പുരയിടത്തിനകത്ത് കൃഷി നടക്കും, എന്റെ യേശു തൊട്ടാൽ. എനിക്കറിയാം എത്രയോ എത്രയോ കഥകൾ അറിയാം. അതുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്നെ തൊടണമേ. അവൻ അത്ഭുതം ചെയ്തു. എങ്ങനെയാണ് അപ്പോസ്തലന്മാർ അത്ഭുതം ചെയ്തതെന്ന് അറിയാമോ? പറഞ്ഞ്. എങ്ങനെയാണ് യേശു ക്രിസ്തു അത്ഭുതം ചെയ്തതെന്ന് അറിയാമോ? പറഞ്ഞ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു അത്ഭുതം വേണമെങ്കിൽ എന്ത് ചെയ്യണം? പറയണം, വാക്കൊണ്ട് പറയണം. അത്ഭുതം സംഭവിക്കട്ടെ, കഴുത്തിൽ വെള്ളം ഉണ്ടാകട്ടെ, ക്യാൻസർ മാറിപ്പോകട്ടെ, ആസ്മ മാറിപ്പോകട്ടെ, എന്റെ മകളുടെ വിവാഹം നടക്കട്ടെ. നിങ്ങൾക്ക് സംശയമുണ്ടാകുന്ന സമയത്തും സംശയത്തിന്റെ വാക്കുകൾ പറയരുത്, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. യേശു എന്ത് പറഞ്ഞു? എനിക്ക് മനസ്സുണ്ട്, സൗഖ്യമാകാം. അതുകൊണ്ട് നിങ്ങൾ പറയണം, നിങ്ങളുടെ കിണറിനെ നോക്കി പറയണം, നിങ്ങളുടെ ശരീരത്തെ നോക്കി പറയണം, നിങ്ങളുടെ മകളെ നോക്കി പറയണം, നിങ്ങളുടെ മകനെ നോക്കി പറയണം, നിങ്ങളുടെ പ്രശ്നത്തെ നോക്കി പറയണം, നിങ്ങളുടെ ഓടാത്ത കാറിനെ നോക്കി പറയണം. എൻ്റെ കയ്യിൽ ഒരു എഴുത്തുണ്ട്, പണ്ടത്ത് ഓടാത്ത ഒരു കാറുണ്ടായിരുന്നു, കാർ അടുത്ത ദിവസം അത്യാവശ്യമായിരുന്നു. അവർ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാ മോള് പറഞ്ഞു, നമ്മുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്, പി ജി എങ്കിൽ എഴുതിയ പുസ്തകം, നമുക്കത് വായിക്കാമെന്ന് പറഞ്ഞു. ആ പുസ്തകത്തിനകത്ത് ഒരു പേജ് അവൾ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ആ അത് വായിച്ചിട്ടാ അവർ ആ കാറിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഓടാത്ത കാർ ഓടി. ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നു, എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നു. ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കേണ്ടത് അത് പറയണം. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ അവൾ ചെന്നു, അവൻ പറഞ്ഞു എനിക്ക് മനസ്സുണ്ട്, അവൻ തൊട്ടു ഉടനെ കുഷ്ഠം മാറി, അവൻ ശുദ്ധമായി തീർന്നു. കുഷ്ഠം മാറുക മാത്രമല്ല, അവൻ ശുദ്ധമായി തീർന്നു. അവൻ സൗഖ്യമാക്കുക മാത്രമല്ല, അവൻ ക്ലീനായി തീർന്നു, അവന്റെ സ്വഭാവം മാറി എന്നർത്ഥം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അടുക്കൽ ഏറെങ്കിലും രോഗികൾ വന്നാൽ അതിൽ പാപിയാണെങ്കിലും മഹാപാപിയാണെങ്കിലും പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തു അങ്ങനെ ചെയ്ത്. യേശു ക്രിസ്തു പറഞ്ഞില്ല കുഷ്ഠരോഗികൾക്ക് പറഞ്ഞു നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെട്ടാട്ടെ എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാം? ഇല്ല, യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നവർ എല്ലാവരെയും അവൻ സൗഖ്യമാക്കിയെങ്കിൽ ഞാൻ കൺവെൻഷനിൽ നിന്ന് പ്രാർത്ഥിക്കാം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ ഞാൻ എന്റെ വിശ്വാസികളെ പഠിപ്പിച്ചു, ഒരിക്കലല്ല എപ്പോഴും പഠിപ്പിക്കും, ആദ്യമായിട്ട് ചെന്നു സഭ സ്ഥാപിച്ചു. വിശ്വാസികൾക്ക് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്താട്ടെ, ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്താട്ടെ. ഞാൻ സഹോദരിമാരെല്ലാം കൂടെ വിളിച്ചിട്ട് നാല് സഹോദരിമാരെ വീതം വിട്ടു, സഹോദരന്മാരെ നാല് പേരെ കൂടെ നാല് പേരായിട്ട് വിട്ടു. എന്റെ നാല് സഹോദരിമാരായിട്ട് അടുത്തൊരു വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ അതൊരു കുതിരയെ ഓടിക്കുന്നവരാണ്, പർവ്വത്തിലോട്ടൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന കോവർക്കെടുതിയുള്ളവരാണ്. അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീ തുണിയില്ലാതെ ഇരിക്കുകയാണ്, ഒരു ശകലം പോലും തുണിയില്ല. അതിന് ചോദിച്ചെന്താ ഈ സ്ത്രീ ഇങ്ങനെ ഇരിക്കുന്നത്? പറഞ്ഞൊരു ഭൂതം കയറുന്ന, ഈ ഭൂതം കയറുന്ന സമയത്ത് ഒരാഴ്ച ഭൂതം കാണും, പിന്നെ അവൾ തുണി കൊടുക്കത്തില്ല, വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ. വളരെ സുന്ദരിയാണ് ആ സമയത്ത്, അവൾ അങ്ങനെ മൂലിക്കിരിക്കുകയാണ്. അവർ പറഞ്ഞു നാണക്കേടാണല്ലോ, അവർ പറഞ്ഞു ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാം, ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ, പ്രാർത്ഥിച്ചോട്ടെ. അവർ പ്രാർത്ഥിച്ചു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമോ, അവർ പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നതിന് മുമ്പ് ആ സ്ത്രീ അവിടെ കിടന്ന് ഒരു തുണിയെടുത്തിട്ട് തന്റെ നാണം മറച്ചു. കർത്താവ് അവളെ സൗഖ്യമാക്കി. ഏ ക്രിസ്ത്യാനിയായി കഴിഞ്ഞപ്പോഴല്ല, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴല്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ പറയുകയാണ്, സകലർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. യേശു അതാണ് കാണിച്ചത്, അപ്പോസ്തലന്മാർ അതാണ് കാണിച്ചത്. നാമോദി ചെയ്യണം, നാമോദി ചെയ്യണം. അതുകൊണ്ട് യേശു എന്ത് ചെയ്തു? അവനെ ശുദ്ധമാക്കി. ഞാൻ നിങ്ങളുടെ ഒക്കെ പറയുകയാണ്, കുഷ്ഠരോഗം മാറുന്നതൊന്ന്, ശുദ്ധമാകുന്നതൊന്ന്. യേശുവിന്റെ അടുക്കൽ വന്നാൽ നിങ്ങളുടെ കുഷ്ഠരോഗം മാറിയെന്ന് വരാം, പക്ഷെ നിന്റെ ദുസ്വഭാവത്തിൽ നിനക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ നിന്റെ ആ കുഷ്ഠരോഗം മനസ്സിലായോ ഏതാണ്? അവന്റെ ആ അഹങ്കാരം, അവന്റെ ആ പക, അവന്റെ ഹൃദയത്തിന്റെ ജഡം പുറത്ത് വരുന്നതിന്റെ അതിന് സൗഖ്യമുണ്ടായി. എന്റെ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരാമെങ്കിൽ അവൻ നിന്റെ സ്വഭാവത്തിന് മാറ്റം തരും. നിനക്ക് പറയുവാൻ ആഗ്രഹമുണ്ടോ? വർഗീസ് ബ്രദറെ, എനിക്കൊരു നല്ല മനുഷ്യനായി തീരണം. വർഗീസ് ബ്രദറെ, എനിക്കൊരു നല്ല പെൺകുട്ടിയായി തീരണം. ഇതാ യേശുവിന്റെ അടുക്കൽ വരാം. യേശു നിന്നെ തൊട്ടാൽ നിന്റെ രോഗം മാറുന്നത് മാത്രമല്ല, അവൻ നിന്നെ ശുദ്ധമാക്കും, നിന്റെ പാപ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ തരും, നിന്നെ ഒരു മാന്യനാക്കി തീർക്കാം, നിന്നെ ഒരു മാന്യയാക്കി തീർക്കും. എനിക്ക് എത്രയോ പേരുടെ കഥയറിയാം. എന്റെ മൂന്നര വയസ്സുള്ള മകൻ പറഞ്ഞാണോന്ന് എനിക്കറിയത്തില്ല. മൂന്നര വയസ്സുള്ള മകൻ ഒരു ദിവസം എൻ്റെ ഒക്കെ പറഞ്ഞു, ഡാഡി ഞാൻ ചാവാൻ പോവാണ്. അവൻ പട്ടിണി കിടക്കുക, വീട്ടിൽ ആഹാരമില്ല, പഞ്ചസാരയില്ല. പഞ്ചസാര ഉള്ളതൊക്കെ കലക്കി അവന് വെള്ളം കൊടുത്തു. മൂന്നര വയസ്സുള്ള കൊച്ചൻ, അവസാനം പഞ്ചസാരയില്ല. ഒരു ദിവസം അവൻ പറഞ്ഞു ബോധം കെട്ട് വീണു. ഞാൻ അവൻ്റെ അടുക്ക ചെന്ന് കഴിഞ്ഞു കുറച്ച് വെള്ളം എടുത്ത് കൊടുത്തു. അവൻ പറഞ്ഞു, ഡാഡി ഞാൻ ചത്തുപോകുമോ? ഞാൻ പറഞ്ഞു, മോനെ ചാവത്തില്ല. അവൻ പറഞ്ഞു, ഞാൻ ഡാഡി ഞാൻ ചത്താൽ ഞാൻ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ? ഞാൻ പറഞ്ഞു, മോനെ നീ ഉപദേശിയുടെ മോനായാലും ശരി, നീ മാനസാന്തരപ്പെട്ടതല്ലെങ്കിൽ നരകത്തിൽ പോ. അവൻ പറഞ്ഞു, എനിക്ക് നരകത്തിൽ പോകണ്ട ഡാഡി. അവൻ അവിടെ ഇന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവൻ അറിയാതെ എങ്ങനെയാണ് മാനസാന്തരപ്പെടുന്നതെന്ന് അവൻ പ്രാർത്ഥിച്ചു. ഡാഡി, കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്നെ രക്ഷിക്കണമേ. എൻ്റെ മകൻ്റെ ജീവിതം അപ്പാടെ മാറി. ഞാൻ ഇനി കഥയിലേക്ക് വരാം. നിങ്ങൾ വിചാരിച്ചേക്കാം, മൂന്നര വയസ്സുള്ള ചെറുക്കൻ എന്തുവാ കുഴപ്പം? അതാണ് എൻ്റെ വിഷയം. മൂന്നര വയസ്സുള്ള ചെറുക്കനുള്ള കുഴപ്പം എന്താണ് ഞാൻ പറഞ്ഞുതരാം. അവനെ തോട്ടിയെന്ന ആളുകൾ വിളിച്ചതിനാൽ, അവനെ ആളുകൾ അടിച്ച, ഞങ്ങളുടെ അടുത്തെല്ലാം ബ്രാഹ്മണന്മാരാണ്, അവർക്ക് ആർക്കും ഞങ്ങളെ ഇഷ്ടമല്ല, എൻ്റെ കൊച്ചനെ ഇഷ്ടമല്ല. ഒരു ദിവസം അവരുമായിട്ട് കളിക്കുകയാണ്. കളിക്കുന്ന സമയത്ത് അയലത്തുകാരൻ്റെ വീട്ടിലോട്ട് എല്ലാ പിള്ളേരും കൂടി ഓടിച്ചെന്ന് കയറിയപ്പോൾ അവനോട് അങ്ങ് കയറി, അറിയാതെ കയറിപ്പോയതാണ്. അവരുടെ വരാന്തല കയറിയുള്ളൂ. ആ പിള്ളേരെല്ലാം കൂടെ, എടാ തോട്ടി ഞങ്ങളുടെ വീട്ടിൽ കയറിയോ, വിളിച്ചോണ്ട് പോയിട്ട് അവരുടെ കക്കൂസ്, അന്നത്തെ കാലത്ത് ഇവിടുത്തെ ഇന്നത്തെ പോലുള്ള കക്കൂസല്ല, രണ്ട് കല്ല് വെച്ചിരിക്കുകയാണ്. ആ കല്ലിൻ്റെ താഴെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. രാവിലെ തോട്ടി വന്നിട്ട് ഈ പാത്രത്തിനകത്തുള്ള മലവിസർജനങ്ങളൊക്കെ കോരി എടുത്തുകൊണ്ട് പോകും. അതെടുത്തിട്ട് അവൻ്റെ തലേക്കൂടെ ഒഴിച്ചു. വേറൊരു ദിവസം അവൻ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ആരോ പറഞ്ഞു, ഇവിടെ ഒരു പട്ടി പ്രസവിച്ചു, അവന് പട്ടിയെ വലിയ ഇഷ്ടമാണ്, പട്ടി പ്രസവിച്ചു, പട്ടിക്കുഞ്ഞുങ്ങളുണ്ടാവും. അവൻ അടുക്ക ചെന്നും വെച്ച് അവരുടെ പട്ടിയോ എന്ന് തൊട്ടോ. അവരെല്ലാം കൂടെ പറഞ്ഞടാ തോട്ടിയുടെ മോൻ, ഞങ്ങളുടെ പട്ടിയെ തൊട്ടോ, ഞങ്ങളുടെ വീട്ടിൽ കയറിയോ, ഞങ്ങളുടെ വീട്ടിൻ്റെ മൂലയ്ക്കുള്ള ആ മുറിക്കകത്ത് അവൻ കയറിയോ. അവരങ്ങോട്ട് എന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ചെള്ളയ്ക്ക് മാറി മാറി അടിച്ചു. അവൻ കരഞ്ഞുകൊണ്ട് കയറി വന്നപ്പോൾ അവൻ്റെ ചെള്ളയിൽ അഞ്ച് വിരൽ വെച്ച് ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നത്, പലയിടത്തായിട്ട് പതിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പൊട്ടി കരഞ്ഞുപോയി. അതിൻ്റെ പ്രതികാരം തീർക്കുന്നത് എവിടെയായിരുന്നു അറിയാമോ? ആ പ്രതികാരം തീർക്കുന്നത് അവരുടെ കൊച്ചുങ്ങൾ ആരെങ്കിലും അവരുടെ തണുപ്പ് കാലത്ത് ആ കുഞ്ഞുങ്ങളെ എല്ലാവരെയും കട്ടിലയിലിട്ടിരിക്കുന്നത്, കട്ടിലയിലിട്ടേക്കും, എണ്ണയൊക്കെ പുരട്ടി തുണിയൊക്കെ അഴിച്ചു കളഞ്ഞിട്ട് അവർ കട്ടിലയിലിട്ടേക്കും. കാരണം വെയിൽ കൊള്ളണം, അല്ലെങ്കിൽ അവർ രോഗികളാവും. അവനങ്ങോട്ട് നോക്കും, ആരും കാണുന്നില്ല. അവൻ്റെ പക, അവൻ ചെന്നിട്ട് ആ കട്ടിലിനോട് കൊച്ചിനെ മറിച്ചിട്ട് മുച്ചു ഓടിപ്പോരും. അവൻ തിരിച്ചോടി വരുമ്പോൾ ആരെങ്കിലും കാണും, അവർ പറയും, ആണ്ടാ ഉപദേശിയുണ്ടല്ലോ, ഉപദേശിയുടെ മോനെ. അവരെല്ലാം കൂടെ എന്നും മഴക്ക് വരും അവൻ്റെ മനസ്സിൻ്റെ പക. മാത്രമല്ല, അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടുത്തെയൊക്കെ കാശ്മീരിലൊക്കെ അന്നത്തെ കാലത്ത് അടുക്കള വെളിയിലാണ്. അടുക്കള ഒരു കൊച്ചു വരയാണ്, വരയോട് ചേർന്നിട്ടല്ല അടുക്കള, കാരണം പുകയകത്തോട്ട് കയറാതിരിക്കാൻ. അവൻ ശ്രദ്ധിക്കും, അവിടെ നോക്കുന്നുണ്ടെ കാണാം. അവിടുത്തെ ആ അമ്മായി അവിടെ ഇരുന്നുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് പാത്രം കഴുകുകയാണ്. അമ്മായി ചപ്പാത്തി ഉണ്ടാക്കിയാണ്. അവരങ്ങോട്ട് ചെന്നിരുന്നറിയാം. അപ്പം അതൊക്കെ കഥകയും രണ്ടും കൂടി ഇങ്ങോട്ട് അടച്ചിട്ട് കുറ്റിയിട്ട് വെച്ച് ഓടിക്കളയും. ഈ സ്ത്രീ അകത്ത് പൂട്ടിക്കിടക്കും. അവരെ കൂടെ നില വിളിക്കും, അയ്യോ ആരെങ്കിലും തുറക്കണേ തുറക്കണേ, പിന്നെ വഴക്കിന് എൻ്റെ വരും. അതവൻ്റെ നിത്യ സ്വഭാവമായിരുന്നു, കാരണം അവൻ്റെ പകരം വിട്ടുന്നതായിരുന്നു. എന്നാൽ മൂന്നര വയസ്സുള്ള അബി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും ഒരു പിള്ളേരും തള്ളിയിട്ടില്ല, ഒരിക്കൽ പോലും ആരുടെയും മുറുകിപ്പോയില്ല. എന്താണ് കാരണം? മൂന്നര വയസ്സ് മാത്രമേ അവൻ ഉണ്ടായിരുന്നുള്ളെങ്കിലും എൻ്റെ യേശു ക്രിസ്തു അവൻ്റെ ഹൃദയത്തിൻ്റെ അഹങ്കാരത്തെ, വൈരാഗ്യത്തെ, പകയെ മാറ്റിക്കളഞ്ഞു. മൂന്നര വയസ്സിന് ശേഷം അവൻ ഒരിക്കൽ മാത്രമേ കള്ളം പറഞ്ഞുള്ളൂ, ഒറ്റ ഒരിക്കൽ മാത്രം. അതും അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു, ഡാഡി ഞാൻ കള്ളം പറഞ്ഞുകാരുന്നു, എന്നോട് ക്ഷമിക്കണമേ. എങ്ങനെയാണ് അവന്റെ ജീവിതം മാറിയത്? എങ്ങനെയാണ് അവന്റെ സ്വഭാവം ശുദ്ധീകരിക്കപ്പെട്ടത്? പി ജി വർഗീസ് നിലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴല്ല, അവൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ. നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസം തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും. നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിയും. അതിനേക്കാൾ ഉപരിയായിട്ട് നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ എൻ്റെ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ രക്തം അതിന് മാത്രമേ നിന്നെ ശുദ്ധീകരിക്കുവാൻ കഴിയുള്ളൂ. ഇന്ന് നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കാമെങ്കിൽ നിന്റെ അഹങ്കാരം, നിന്റെ കോപം, നിന്റെ പക, നിന്റെ വൈരാഗ്യം, നിന്റെ മദ്യപാനം, നിന്റെ സിഗരറ്റ് വലി, നിന്റെ ഭാര്യയെ തല്ലുന്ന സ്വഭാവം, നിന്റെ ദുർനടപ്പ്, ഇതിൽ നിന്ന് വിടുതൽ തരുവാൻ എൻ്റെ യേശുവിന് കഴിയും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണടച്ചാട്ട്, കണ്ണടച്ചാട്ട്. എന്താണ് നിന്റെ ദുർനടപ്പ്? എന്താണ് നിന്റെ ദുഷ്ഭാവം? എന്താണ് നിന്റെ വൈരാഗ്യം? ആരോടാണ് നിനക്ക് പഴക്കം? എന്തുകൊണ്ടാണ് നീ ഭാര്യ അടിക്കുന്നത്? എന്തുകൊണ്ടാണ് നീ അമ്മയും അപ്പനും പറഞ്ഞാൽ കേൾക്കാതെ കലഹിച്ച് നടക്കുന്നത്, അഹങ്കാരിയായിട്ട് ജീവിക്കുന്നത്? എൻ്റെ കർത്താവിന് നിനക്ക് വിടുതൽ തരുവാൻ കഴിയും. യേശുവിൻ്റെ രക്തം നിന്റെ സകല പാപത്തെയും പോക്കി ശുദ്ധീകരിച്ച് നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ കഴിയും, നിന്നെ ശുദ്ധീകരിക്കുവാൻ കഴിയും, നിന്റെ പാപത്തെ പോക്കുവാൻ കഴിയും, അവൻ നിന്നെ ശുദ്ധീകരിക്കുവാൻ കഴിയും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമോ? യേശുവിനോട് പറഞ്ഞാൽ, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ഈ യേശുവിന്റെ ഹൃദയത്തിലേക്ക് വരുന്നതിന്റെ പാപത്തെ ക്ഷമിക്കുന്നതിനെ ശുദ്ധീകരിക്കും, നിനക്കൊരു നല്ല ഹൃദയത്തെ തരും, പാപം ചെയ്യാത്ത ഹൃദയം. എന്നെ സ്നേഹിക്കുന്നവനായ സ്വർഗീയ പിതാവേ, ആരൊക്കെയാണോ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്, എന്റെ കർത്താവേ അവരുടെ കുഷ്ഠരോഗത്തെ സൗഖ്യമാക്കണമേ, അവരുടെ രോഗത്തെ സൗഖ്യമാക്കി തീർക്കണമേ, അവരുടെ അൾസറിനെ സൗഖ്യമാക്കി തരണമേ, അവരുടെ ക്യാൻസറിനെ സൗഖ്യമാക്കി തീർക്കണമേ, അവരുടെ നട്ടലിന്റെ വേദനയെ മാറ്റണമേ, അവരുടെ മുട്ടിന്റെ വേദനയെ മാറ്റണമേ, അവരുടെ ചെവി വേദനയെ മാറ്റണമേ, അവരുടെ കണ്ണിന്റെ വേദനയെ മാറ്റണമേ, അവരുടെ തലവേദനയെ മാറ്റണമേ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുക. കർത്താവ് അതിലുപരിയായിട്ട് അവരുടെ ഹൃദയം ശുദ്ധിയുള്ളതായി തീരട്ടെ, അവരുടെ ജീവിതം ശുദ്ധിയുള്ളതായി തീരട്ടെ, പാപത്തോട് സലാം പറയട്ടെ, ദൈവവേദനയായിട്ട് ജീവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേൻ.